بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول فجعلهم كعصف مأكول
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുറൈഷ് ആരാണെന്ന് മനസ്സിലാക്കിയത് ഖുറൈഷ് കാരണം നമ്മൾ സൂറത്ത് ഖുറൈഷ് അതാണ് ഇനി മനസ്സിലാക്കാനുള്ള സൂറത്ത് അപ്പം ഇത് തുടക്കത്തിൽ ആരാണ് ഖുറൈഷ് എന്തുകൊണ്ട് ഖുറൈഷിന് ഖുറൈഷ് എന്ന് പേരിട്ടു ഖുറൈഷികളുടെ ചില പ്രത്യേകതകൾ വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇനി ഇന്ന് സൂറത്ത് ലിഇലാഫി ഖുറൈഷ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف ഈ സൂറത്ത് അതിന് ഖുറൈഷ് സൂറത്ത് ഖുറൈഷ് എന്ന പേര് ചില തഫ്സീറുകളിൽ സൂറത്തുൽ ഈലാഫ് സൂറത്തുൽ ഈലാഫ് എന്നതിന് പേരുണ്ട് ചില തഫ്സീറുകളിൽ സൂറത്തുൽ ഈലാഫി ഖുറൈഷ് ഇങ്ങനെ വിവിധ പേരുകളുണ്ട് സൂറത്ത് ഖുറൈഷ് സൂറത്തുൽ ഈലാഫി ഖുറൈഷ് സൂറത്തുൽ ഈലാഫ് തുടങ്ങിയ പേരുകൾ ഉള്ള സൂറത്താണ് സൂറത്ത് ഖുറൈഷ് ലിഇലാഫി ഖുറൈഷിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ് അവിടെ പിന്നെ ഈലാഫാണ് അവിടെ ഈ ലാമ് ചിലര് പറഞ്ഞ് അത് കാരണ സൂചകമാണ് ചിലര് പറഞ്ഞ് അത് അത്ഭുത സൂചകമാണ് കാരണ സൂചകമാണ് അല്ലെങ്കിൽ അത്ഭുത സൂചകമാണ് എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ളത് ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം ഈലാഫ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഇണങ്ങി എന്നർത്ഥവും ഇണക്കി എന്നർത്ഥവും ഈലാഫിനുണ്ട് ആലഫ യൂലിഫു ഈലാഫ് അല്ലെങ്കിൽ അലഫ യൂലിഫു ഈലാഫ് ഇണങ്ങിയ അർത്ഥത്തിനും പ്രയോഗിക്കും ഇണക്കി എന്ന അർത്ഥത്തിനും പ്രയോഗിക്കും അതേപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ചു എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും യോജിച്ചു എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും കൂട്ടി യോജിപ്പിച്ചു എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും ഈലാഫ് വിവിധ അർത്ഥങ്ങളുള്ളത് കാരണത്താൽ ഈലാഫ് ഖുറൈഷ് എന്നതിന് അർത്ഥം പറഞ്ഞപ്പോഴും ആ വ്യത്യസ്ത ഭാഷാ പ്രയോഗങ്ങൾ ഇതിന്റെ അർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഇലാഫി ഖുറൈഷ്, ഖുറൈഷിന് ഇണങ്ങി, ഇലാഫി ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ഖുറൈഷിന് ഇണങ്ങി. വേറെ അർത്ഥം ഖുറൈഷിന് ഇണക്കി, ഖുറൈഷിന് ഇണക്കി. ഖുറൈഷിന് ഇണങ്ങി എന്ന് പറയുമ്പോ എന്താണ് ഇണങ്ങിയത്? അതിന്റെ ബയാൻ, വിവരണാണ് ഇവിടെ പറഞ്ഞത്. ഈലാഫിഹിം, അവർക്ക് ഇണങ്ങിയത്, ഇരഹ്ലത്ത് ശിതാഇ വസൈഫ്, ഇരഹ്ലത്ത്, ഇരഹ്ലത്ത് എന്ന യാത്ര, സഫർ, ശിതാ എന്ന ശൈത്യം, സൈഫ് എന്ന ഉഷ്ണം, വസൈഫ് എന്ന ഉഷ്ണത്തിന്റെയും. അപ്പൊ രഹ്ലത്ത് ശിത, ശൈത്യത്തിലെ യാത്ര, വസൈഫ് ഉഷ്ണത്തിലെയും, ഉഷ്ണത്തിലെയും. അപ്പൊ ഈലാഫി ഖുറൈഷിൻ, ഖുറൈഷിന് ഇണങ്ങി, ഖുറൈഷിന് ഇണങ്ങി. ഈലാഫിഹിം, അവർക്ക് ഇണങ്ങിയത്, രഹ്ലത്ത് ശിത വസൈഫ്, ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രയാണ്. അതൊരർത്ഥം. മറ്റത് ഇണക്കി എന്നാണ്. ഈലാഫി ഖുറൈഷ്, അവിടെ ഈലാഫി ഖുറൈഷ് ലാമിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ലാമിനെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടില്ല. ഈലാഫി ഖുറൈഷിൻ, ഖുറൈഷിന് ഇണക്കി, ഇണങ്ങി എന്ന് അർത്ഥമുണ്ട്, ഇണക്കി എന്ന് അർത്ഥമുണ്ട്. ഇണങ്ങി എന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി ഇണക്കി, ഖുറൈഷിന് ഇണക്കിയതിനാൽ, ഈലാഫിഹിം, അവർക്ക് ഇണക്കിയത്, ഇരഹ്ലത്ത് ശിതാഇ വസൈഫ്, ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രയാണ്. ഇവിടെ കൂട്ടി യോജിപ്പിച്ചു എന്ന് അതിനർത്ഥമുണ്ട്. യോജിപ്പിച്ചു, അപ്പൊ അത് നല്ല അർത്ഥം പറഞ്ഞുകൊണ്ട്, ഖുറൈഷ്, ഈലാഫി ഖുറൈഷിൻ, ഖുറൈഷിന് ഖുറൈഷികളെ യോജിപ്പിച്ചതിനാൽ, യോജിപ്പിച്ചതിനാൽ ഈലാഫിഹിം, അവരെ യോജിപ്പിച്ചത്, രഹ്ലത്ത് ശിതാഇ വസൈഫ്, ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രക്കാണ്. കൂടുതൽ പണ്ഡിതന്മാരും ആദ്യം പറഞ്ഞ രണ്ടർത്ഥങ്ങളിലാണുള്ളത്, ഇണങ്ങി ഇണക്കി എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ അതിനനുസരിച്ച് ഇവിടെ ഈ ലാമു വന്നപ്പോ കുറേ വിശദമായ പരാമർശങ്ങളാണ് തഫ്സീറുകളിലുള്ളത്. ഒന്ന്, ഇത് കാരണസൂചകമാണ് എന്നുള്ളതാണ്. അതിന് അറബിയിൽ തഅലീൽ എന്ന് പറയും. നിങ്ങൾ പിന്നെ കാരണസൂചകം എന്ന് പറയും. അപ്പൊ ഈലാഫി ഖുറൈഷിൻ, ഖുറൈഷിന് ഇണങ്ങിയത് കാരണത്താൽ, ഇണങ്ങിയത് കാരണത്താൽ, അല്ലെങ്കിൽ ഖുറൈഷിന് ഇണക്കിയത് കാരണത്താൽ, ഇണങ്ങി ഇണക്കി രണ്ടർത്ഥം ഉണ്ട് പറഞ്ഞല്ലേ. അപ്പൊ ഇണങ്ങിയത് കാരണത്താൽ അല്ലെങ്കിൽ ഇണക്കിയത് കാരണത്താൽ, ഖുറൈഷിന് ഇണങ്ങിയത് ഇതാണ് ഈലാഫിയും, അവർക്ക് ഇണങ്ങിയത് രഹ്ലത്ത് ശിതാഇ വസൈഫ്, ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രയാണ്. അപ്പൊ ആ യാത്ര ഖുറൈഷിന് ഇണങ്ങിയത് കാരണത്താൽ, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതാണ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. അവിടെ ഫ പിന്നെ ല് യഅബ്ദു, ഇങ്ങനെയുള്ളത് അല്ലേ. ഈ ലാമ്, അതിന് ലാമുൽ അംർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ലാമിന് ശേഷം വരുന്ന ക്രിയ, അതിന്റെ ഘടന വർത്തമാന ഭാവി കാലക്രിയന്റെ ഘടനയാണെങ്കിലും അത് കൽപ്പനക്രിയാണ് എന്നറിയിക്കാനാണ് ഈ ലാമ്, ലി അഅബുദു. ഇതിന്റെ ഘടന കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അറബി ഭാഷയിൽ ഫേലു മുബാരിന്റെ ഘടനയാണ്, വർത്തമാന ഭാവി കാലക്രിയന്റെ ഘടനയാണ്. പക്ഷെ അത് ഒരിക്കലും വർത്തമാന ഭാവി കാലക്രിയ അല്ല, പ്രത്യേകത അത് കൽപ്പനക്രിയാണ്. അത് അറിയിക്കാനാണ് ഈ ലാമ്, ലി അഅബുദു, അവർ ആരാധിക്കട്ടെ, അവർ ആരാധിക്കട്ടെ, ലി അഅബുദു, അവർ ആരാധിക്കട്ടെ. ഈ ഫ, അതിനാണ് വ്യാകരണത്തിൽ ഫസീഹത്തിന്റെ ഫ എന്ന് പറയും. നിങ്ങളിപ്പോ വ്യാകരണം അവിടെ പറയരുത് വിചാരിക്കൂ. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഖുറൈശികൾക്ക് അള്ളാഹു കുറെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറെ നിയമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ നിയമത്തുകൾക്കൊന്നും അവർ അനുഗ്രഹം അള്ളാഹുക്ക് ആ അനുഗ്രഹങ്ങളെ ശിരസ വഹിച്ച അവർ, അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച അവർ അള്ളാഹുവിനെ മാത്രം അവർ ആരാധിക്കണില്ല. ചില ഖുറൈശികളുടെ ആരാധന നമ്മൾ പറയുന്നുണ്ട് ഇവിടെ, അവർ അള്ളാഹിനെ ആരാധിക്കണില്ല, ഏകനായ അള്ളാഹുവിനെ അവർ ആരാധിക്കണില്ല. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഖുറൈശികൾക്ക് ധാരാളമാണ്, അതിനൊന്നും അവർ അള്ളാഹുവിനെ ആ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി സൂചകമായി അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എങ്കിലും ഈ ഒരു അനുഗ്രഹത്തിന് അവർ അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്നാണ്. അപ്പൊ ഇവിടെ ലി ആബുദ് ഖുറൈശുൻ റബ്ബ ഹാദൽ ബൈത്ത്, ഖുറൈശികൾ ഈ ഭവനത്തിന്റെ റബ്ബിനെ ആരാധിക്കട്ടെ. ലി ഇലാഫിഹി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണങ്ങിയത് കാരണത്താൽ, അല്ലെങ്കിൽ അള്ളാഹു ഇണക്കി കൊടുത്തത് കാരണത്താൽ എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഒന്നുകൂടി നമുക്കത്, അതായത് അള്ളാഹു പറയുന്നത് ഖുറൈശികൾക്ക് ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്ര ഇണങ്ങിയതായി. അത് ഇണങ്ങിയത് ആര് കാരണത്താലാ? അള്ളാഹു കാരണത്താലാണ്. അല്ലെങ്കിൽ ഖുറൈശികൾക്ക് ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്ര ഇണക്കി കൊടുത്തു, ആരെ ഇണക്കി കൊടുത്തത്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഫലിയാബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ ഈ ബൈത്തിന്റെ റബ്ബിനെ ആരാധിക്കട്ടെ എന്നാണ്, അവർ ആരാധിക്കട്ടെ എന്നാണ്. അപ്പോ പിന്നെ കഅബത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്തുകൊണ്ട്? ഖുറൈശികൾക്ക് അള്ളാഹു ഈ രണ്ട് യാത്രകൾ ഇണക്കി കൊടുത്തതിനാൽ, അല്ലെങ്കിൽ ആ യാത്രകൾ ഖുറൈശികൾക്ക് ഇണങ്ങിയതിനാൽ എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. പക്ഷെ ഇതിൽ ഓരോ ഹർഫുകൾക്കും അതിന്റെ നിർവചനം, അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് പറയുമ്പോഴാണ് ഇവിടെ ശരിക്ക് പിന്നെ ഈ വിശദീകരണം വേണ്ടി വരുന്നത്. ഖുറൈശികൾക്ക് അള്ളാഹു കുറെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് അവർ അള്ളാഹുവിനെ ആരാധിക്കണില്ല. പക്ഷെ ഈ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അതവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വലിയൊരു അനുഗ്രഹം, അത് കാരണത്താൽ അവർ അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്നാണ് ഇവിടെ ഈ ഫാ പ്രയോഗിച്ചതിലുള്ള യുക്തി പൊരുൾ. ഒന്നുകൂടി പറയാം, ലി ഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണങ്ങിയതിനാൽ. അപ്പൊ ലാമ് ലാമ് താലിയിലാണ്, ഇണങ്ങിയത് കാരണത്താൽ. ഇലാമ് കാരണസൂചകം ആണ്, അല്ല കാരണസൂചകം. ഖുറൈശികൾക്ക് ഇണങ്ങിയത് കാരണത്താൽ, എന്താണ് അവർക്ക് ഇണങ്ങിയത്? ഇലാഫിയും രീലത്തെ ശിതായി വസൈഫ്, ശിതായിലെയും സൈഫിലെയും യാത്രയാണ് അവർക്ക് ഇണങ്ങിയത്. അത് അവർക്ക് ഇണങ്ങിയതിനാൽ ലി അഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. മനസ്സിലായോ? ഇങ്ങനെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഖുറൈശികൾക്ക് ഇണക്കി കൊടുത്തതിനാൽ, അള്ളാഹു സുബ്ഹാന തആല ഖുറൈശികൾക്ക് എന്ത് ചെയ്തു? ഇണക്കി കൊടുത്തു. ഇണക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരിചയപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ സുതാര്യമാക്കി കൊടുത്തു, എളുപ്പമാക്കി കൊടുത്തു, സൗകര്യപ്പെടുത്തി കൊടുത്തു. അതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ഖുറൈശികൾക്ക് അള്ളാഹു ഇണക്കി കൊടുത്തതിനാൽ, സൗകര്യപ്പെടുത്തി കൊടുത്തതിനാൽ, എന്താ ഇണക്കി കൊടുത്തത്? ഇലാഫിയും അവർക്ക് അള്ളാഹു ഇണക്കി കൊടുത്തത് രഹ്ലത്തെ ശിതായി വസൈഫ്, ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രയാണ്. ഫലിയാബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതിനാൽ അവരെന്ത് ചെയ്യട്ടെ? ഈ ബൈത്തിന്റെ, ഈ ബൈത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബാണ്, അതിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്നാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഫാ ഇവിടെ ഫല്യാബുദു എന്നുള്ളതിൽ പ്രയോഗിക്കുമ്പോ വ്യാകരണ ശാസ്ത്രപരമായി അതിന്റെ പൊരുൾ എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, ഖുറൈശികൾക്ക് കുറെ അനുഗ്രഹങ്ങളുണ്ട്, അവർ അതിനൊക്കെ നന്ദിയായിട്ട് എന്ത് വേണ്ടിയിരുന്നു? അള്ളാഹിനെ മാത്രം അവർ ആരാധിക്കേണ്ടിയിരുന്നു. പക്ഷെ അവർ അള്ളാഹിനെ ആരാധിച്ചില്ല, അതിനൊന്നും അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ അവർ അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ ഈ ഫാ കാരണത്താൽ സങ്കല്പിക്കേണ്ടതായ വചനം. അതാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. വേറൊരു അർത്ഥം ഈ ലാമിന്, ആ ലാമ് തഅജ്ജുബിന്റെ ആണ് എന്ന് പറഞ്ഞാൽ, ഈ ലാമ് വന്നാൽ അതിന്റെ ശേഷം ഉള്ള പറയാൻ പോണ കാര്യം ഒരു അത്ഭുത വാർത്തയായിരിക്കും, അത്ഭുത വാർത്തയായിരിക്കും. അപ്പൊ എന്താ ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് ഇണങ്ങിയതിനാൽ അല്ലെങ്കിൽ ഇണക്കിയതിനാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടോളി. എന്താണ് അവർക്ക് ഇണങ്ങിയത്? ഈലാഫിയും ലൈലത്തെ ശിതായി വസൈഫ്, ഈ രണ്ട് കാലത്തെയും യാത്രയാണ്. ഖുറൈശികൾക്ക് ഈ യാത്ര ഇണങ്ങി അല്ലെങ്കിൽ ഇണക്കി, എന്നിട്ട് അവരെന്ത് ചെയ്യണില്ല? അതിണങ്ങുവാൻ കാരണമായ ഇണക്കി കൊടുത്ത മേലായ റബ്ബുണ്ട്, ആ റബ്ബിനെ അവരെന്ത് ചെയ്യണില്ല, ആരാധിക്കണില്ല, അതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടോളിയും. എന്നിട്ട് പറയണം ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അവരെന്ത് ചെയ്യട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്നാണ് ഇവിടെ പിന്നെ മുഫസ്സിറീങ്ങൾ അതിന് പറയുന്ന രണ്ടാമത്തെ തഫ്സീർ. ചിലര് പറഞ്ഞത് ഈ ലാം ആദ്യത്തെ ലാം ആണെങ്കിൽ തന്നെയും അതിന്റെ ബന്ധം മുകളിലെ സൂറയോടാണ്. അതിന് നമ്മൾ ഇൻഷാല്ല പിന്നെ ഇനി മുകളിലെ സൂറത്ത് തന്നെ ഏത് സൂറത്താ ഇനി വരാനുള്ള സൂറത്ത്? സൂറത്തുൽ ഫീലാണ്. സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീലിൽ എന്താ സംഭവം, എന്താ വിഷയം? അബ്രഹത്തിന്റെ ആനപ്പണ കാബം തകർക്കാൻ വേണ്ടി വന്നു. എന്താ സംഭവിച്ചത്? കാബം സുരക്ഷിതായി, അബ്രഹത്തിന്റെ ആനപ്പടയും ആൾപ്പടയും എന്ത് ചെയ്ത്, അവർ നശിപ്പിക്കപ്പെട്ടു. ഫജഅലഹും കാസ്ഫി മഅകൂൽ, കാലി ചവച്ചു തുപ്പിയ ചണ്ടിക്ക് സമാനം അള്ളാഹു അവരെ ചതച്ചരച്ചു അല്ലെ. ഫജഅലഹും കാസ്ഫി മഅകൂൽ. തഫ്സീറുകളിൽ പറയുന്നത് ചില പിന്നെ ചിലര് ഈ സൂറത്തുൽ ഫീലും സൂറത്ത് ഖുറൈശും ഒറ്റ സൂറത്തായിട്ട് വരെ പരിഗണിച്ചിട്ടുണ്ട്. കാരണം രണ്ടോ ഒന്നൊന്നിന് പൂരകാണ്, ഒന്നൊന്നിന് പൂരകാണ്. പക്ഷെ രണ്ടും വേറെ വേറെ സൂറത്ത് തന്നെയാണ്. പക്ഷെ ചിലര് ഇതിനെ ഒന്നായിട്ട് ഒരു സൂറത്തായിട്ട് വരെ എണ്ണിയിട്ടുണ്ട്. ഫജഅലഹും കാസ്ഫി മഅകൂൽ ലിഇലാഫി ഖുറൈശിൻ, അങ്ങനെയാണ്. ഫജഅലഹും കാസ്ഫി മഅകൂൽ, അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു സുബ്ഹാനഹു വതആല കാലി ചവച്ചു തുപ്പിയ ചണ്ടി പോലെയാക്കി. ഇലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. എന്ത് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി? ഇലാഫിഹിം റീഹത്തു ശിതായി വസൈഫ്, സൈഫിലെയും ശിതായിലെയും യാത്ര അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. ഖലാസ്. അപ്പോ ഈ ആയത്തിന്റെ ബന്ധം മുകളിലെ സൂറത്തിലെ ആയത്തിനോടാണ്. അപ്പൊ എങ്ങനെ അർത്ഥം പറയാം? ഫജഅലഹും കാസ്ഫി മഅകൂൽ, അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു സുബ്ഹാനഹു വതആല ചതച്ച കാലി ചതച്ച ചണ്ടിക്ക് സമാനമാക്കി. ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. എന്ത്? ഈ യാത്ര സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. ഖലാസ്. ഇനി എന്ത് വേണം? ഇനി എന്താ വേണ്ടത്? ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഖുറൈശ് എന്ത് ചെയ്യണം? ഇനി റബ്ബ ഹാദൽ ബൈത്തിനെ അവർ ആരാധിക്കണം. അപ്പോ ഈ ലാം ഉണ്ടല്ല, അത് ഒരു പിന്നെ അറബി ഭാഷയിൽ അതൊരു മഹാ സുന്ദരമായ തുടക്കമാണ്. ആ ലാം കൊണ്ട് തുടങ്ങിയത് കാരണത്താൽ വളരെ ആശയവൈപുല്യമാണ് ഈ ലൈലാഫി ഖുറൈശ് എന്നുള്ളതിനുള്ളത്. വളരെ ആശയവൈപുല്യമാണുള്ളത്. ചിലര് പറഞ്ഞ് ഖുറൈശികൾക്ക് ഇണങ്ങിയതിനാൽ, ഇണക്കിയതിനാൽ അവർ റബ്ബ ഹാദൽ ബൈത്തിനെ ആരാധിക്കട്ടെ. ലാമിന്റെ ബന്ധം കെട്ടാണ്. ചിലര് പറഞ്ഞില്ല, ലാമിന്റെ ബന്ധം മുകളിലേക്കാണ്. ഖുറൈശികൾക്ക് സൗകര്യപ്പെടാനും ഇണങ്ങുവാനും വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്, അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തത്. അത് ശരിയാണ്. ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അബ്രഹത്തിന്റെ ആനയും വന്നു, 60,000 ആളുകളും വന്നു, ആനകൾ വന്നു, 60,000 ആൾപ്പടയും വന്നു. അങ്ങനെ വന്ന് പിന്നെ അവർക്ക് അവര് കാബ തകർക്കാൻ ഉദ്ദേശിച്ചു. കാബയുടെ പരിചാരകൻ അന്ന് ആരാ? ബനു ഖുസൈയാണ്. ബനു ഖുസൈ എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം അല്ല, ബനു അബ്ദു മനാഫും ബനു അബ്ദുദ്ദാറുമാണ്. അബ്ദു മനാഫിന്റെ മക്കളും അബ്ദുദ്ദാറിന്റെ മക്കളുമാണ് ഖുറൈശികൾ എന്നുള്ളത്. മറ്റു ഖുറൈശി ഗോത്രങ്ങളുണ്ട്. ഈ അബ്രഹത്തിന്റെ ആൾപ്പടയെയും ആനപ്പടയെയും തടുക്കാൻ അവരൊരിക്കലും ശക്തരല്ല, ശക്തരല്ല, അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെക്കട മാറിയുന്നത് എന്നുവെച്ചാല് നമ്മളത് വിശദീകരിക്കണം, ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അബ്രഹത്തിന്റെ ആനകൾക്കോ ആൾപ്പടക്കോ ഒരിക്കലും കാബയുടെ നേരെ അടുക്കാനോ കാബയെ തകർക്കാനോ സാധിച്ചില്ല. അതോടുകൂടി എന്താ സംഭവിച്ചത്? ഖുറൈശികളുടെ വില കൂടി, ഖുറൈശികളുടെ വില കൂടി. അവർക്ക് അറേബ്യൻ ഗോത്രങ്ങളിൽ ഒരു പിന്നെ മതിപ്പുണ്ടായിരുന്നു. ആ മതിപ്പ് കൂടി, കാബത്തിനോടുള്ള മതിപ്പ് കൂടി, ഖുറൈശികളോടുള്ള മതിപ്പും കൂടി. കാരണം കാബത്തിന്റെ പരിപാലകരാരാണ്? ഖുറൈശികളാണ്. അപ്പൊ ഫജഅലഹും കാസ്ഫി മഅകൂൽ, അബ്രഹത്തിന്റെ ആൾപ്പടയെയും ആനപ്പടയെയും കാലി ചവച്ചു തുപ്പിയ ചണ്ടിക്ക് സമാനം അള്ളാഹു സുബ്ഹാനഹു വതാല ആക്കി തീർത്തു. ലിഈലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുന്നതിന് വേണ്ടി. എന്ത് സൗകര്യപ്പെടുന്നതിന് വേണ്ടി? ഈലാഫിയും രഹ്ലത്തെ ഷിത്തായി വസൈഫ്, ഷിത്തായിലെയും സൈഫിലെയും യാത്ര അവർക്ക് സൗകര്യപ്പെടുന്നതിന് വേണ്ടി. മനസ്സിലായോ? ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് ഖുറൈശ് ഇതൊക്കെ സൗകര്യപ്പെടുത്തിയപ്പോഴത്തെ അള്ളാഹനല്ല ആരാധിക്കുന്നത്, അവർ അള്ളാഹു അല്ലാത്തവരെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ ഈ ബൈത്തിന്റെ റബ്ബിനെ ആരാധിക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അപ്പൊ ലാമിന്റെ ബന്ധം അത് ഇങ്ങോട്ടായാലും അത് മുകളത്തെ സുഹൃത്തിലേക്കായാലും ആശയമൊക്കെ ഒന്നാണ്, ആശയമൊക്കെ ഒന്നാണ്. അള്ളാഹു ഖുറൈശികൾക്ക് കുറെ നിയമത്ത് നൽകി. അതുകൊണ്ട് ഖുറൈശികൾ ഇനി എന്ത് വേണം? അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നമ്മളിവിടെ ഉണർത്തിയിട്ടുണ്ട് ഈ ഷിതായിലും സൈഫിലും ഖുറൈശികൾക്ക് യാത്രയുണ്ട്. ഷിത എന്ന് പറഞ്ഞാൽ എന്താ? ഷിത എന്ന് പറഞ്ഞാ ശൈത്യാണ്. സൈഫ് ഉഷ്ണാണ് അല്ലേ? കാലം പിന്നെ ആറുമാസം ഷിത ആയിട്ടും ആറുമാസം സൈഫായിട്ടുമാണ് ചിലരെണ്ണ. ചിലര് ഇതിനെ നാലാക്കും, റബീഉ, ശിതാ, സൈഫ്, ഖരീഫ് ഒക്കെ. പിന്നെ പിന്നെ മൂന്ന് മാസമായിട്ട് റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം, ശിതാ ശൈത്യം, ശൈത്യം, സൈഫ് ഉഷ്ണം, പിന്നെ ഖരീഫ് ഹേമന്തം. ഇങ്ങനെ നാല് ആയിട്ടെണ്ണം. മനസ്സിലായോ? പക്ഷെ ഇവിടെ പിന്നെ ശൈത്യം ആറുമാസം, ഉഷ്ണം ആറുമാസം എന്ന പരിഗണനയിലാണ്. അറബികൾ വിശ്രിച്ച ഖുറൈശികൾ ഉഷ്ണത്തിൽ ഷാമിലേക്കും ഷിതായിൽ യമനിലേക്കും അവരുടെ യാത്ര ചിട്ടപ്പെടുത്തിയിരുന്നു. ഉഷ്ണകാലത്ത് സിറിയയിലേക്ക്, ഷിതായിൽ യമനിലേക്ക്, അങ്ങനെയായിരുന്നു അവരുടെ യാത്ര. നമ്മൾ പറഞ്ഞു പിന്നെ ഈ യാത്ര പിന്നെ അബ്ദു മനാഫിന്റെ മക്കളാണ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച. അബ്ദു മനാഫിന്റെ മക്കൾ എത്ര പേരാ? നാല് പേര്. അബ്ദു ഷംസ്, ഹാഷിം. അബ്ദു ഷംസും ഹാഷിമും ഇരട്ടകളാണ്, മനസ്സിലല്ലേ? അതിൽ ഹാഷിമ തന്നെയാണ് ആദ്യം പ്രസവിച്ചത്, പിന്നെയാണ് അബ്ദു ഷംസിനെ പ്രസവിച്ചത്. അതുകൊണ്ട് എപ്പോഴും ഹാഷിമാണ് ഒരു ദർജ മുന്നിൽ. പിന്നെ മുത്തലിബ്, പിന്നെ നൌഫൽ. യാത്ര പിന്നെ യമനിലേക്കും ഷാമിലേക്കും മാത്രമല്ല, പിന്നെ ഇവരെ യാത്ര സൗകര്യപ്പെടുത്തിയത് ഹബശയിലേക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, ഇറാഖിലേക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ യമനിലേക്കും പിന്നെ സിറിയയിലേക്കും. ആ യാത്ര സൗകര്യപ്പെടുത്തിയതിൽ മുഖ്യനാരാണ്? പ്രധാനി ഹാഷിമാണ്, ഹാഷിമാണ്. അറബികൾ പിന്നെ പണ്ട് കാലങ്ങളിൽ ഈ ഹാഷിമിന്റെ തന്നെ ജീവിത നാളുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എഴുത്തിഫ എന്ന് പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയെന്നറിയില്ല. അവര് പിന്നെ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുടുംബ സമേതം പോവും, എന്നിട്ട് ഒരു ടെന്റ് കെട്ടിയിട്ട് എന്ത് ചെയ്യും, അതിൽ പട്ടിണി കിടന്നിട്ട് മരിക്കലാണ്, ഉപവസിച്ച് മരിക്കലാണ്. അങ്ങനെ ബനു മഖ്സൂം ഗോത്രത്തിലെ ഒരു കുടുംബം പിന്നെ അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്ന ആ സമയം അത് ഹാഷിം അറിഞ്ഞ് പിന്നെ ഹാഷിം എന്ത് ചെയ്യാണ്, ഒരിക്കലും പട്ടിണിയിൽ മരിക്കേണ്ടവരല്ല നമ്മൾ, നമ്മൾ കഅബത്തിന്റെ പരിപാലകരാണ്, ഖുറൈശി മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഹാഷിം എന്ത് ചെയ്യാണ്, പിന്നെ ഈ വിശിഷ്യ മക്കയിലുള്ള ഖുറൈശികൾക്ക് പിന്നെ വാതായനങ്ങൾ തുറക്കുകയാണ്. അതിന് ഹാഷിം എന്ത് ചെയ്ത് സിറിയയിലേക്ക് പോയി, അങ്ങനെ അവിടെ നിന്ന് സിറിയയിലെ പിന്നെ റോമ രാജാവുമായിട്ട് സംസാരിച്ച് പിന്നെ ഇടപെട്ട് ഹാഷിമിന്റെ സ്വഭാവത്തിൽ ആശ്ചര്യം കൂറിയ, അതേപോലെ മതിപ്പ് ഉളവായ പിന്നെ റോമൻ രാജാവ് അവർക്ക് എന്ത് ചെയ്യാണ്, പിന്നെ അവിടെ കച്ചവടം ചെയ്യാനുള്ളതായ വേദി തുറന്നിട്ടാണ്. അങ്ങനെ അറേബ്യൻ ഗോത്രങ്ങളെ സിറിയയുമായിട്ട് ഹാഷിം കണ്ണി ചേർത്ത്, ഹാഷിം കണ്ണി ചേർത്ത്. മാത്രമല്ല പല അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്നും പിന്നെ കച്ചവട സാധനങ്ങൾ വാങ്ങിച്ച ഹാഷിം സിറിയയിൽ കൊണ്ടുപോയിട്ട് അത് വിറ്റ് ലാഭം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, കൊടുക്കുമായിരുന്നു. അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ ലാഭത്തിൽ ഹാഷിം പരിഗണിക്കുമായിരുന്നു. ഇതേപോലെ അബ്ദുഷംസ്, മുത്തലിബ്, നൌഫൽ അവരുടെ പിന്നെ ആ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇതായിരുന്നു മക്കയുടെ സാഹചര്യം. ഖുറൈശികൾ അവർ കഅബത്തിന്റെ പരിപാലകരായിരുന്നു, ഹാജിമാരെ സൽക്കരിക്കുന്നവരായിരുന്നു എന്നുള്ളൊക്കെ മതിപ്പായിരിക്കുന്ന അറേബ്യൻ ഗോത്രങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യാത്രകൾ സൗകര്യപ്പെട്ടിരുന്നു, മറ്റു അറേബ്യൻ ഗോത്രങ്ങൾ മരുഭൂമിയിൽ സഞ്ചരിക്കുന്നത് പോലെ ആയിരുന്നില്ല ഖുറൈശികളുടെ സഞ്ചാരം. പിന്നെ അവർ ഹറമിന്റെ പരിപാലകരും ഹാജിമാരെ സ്വീകരിക്കുന്നവരുമാണെന്നുള്ള ആ ഒരു മതിപ്പ് അവർക്ക് അറേബ്യൻ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സുരക്ഷിതരായിരുന്നു യാത്രയിൽ, അബ്രഹത്തിന്റെ ആനപ്പടവെന്ന് കാബ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ അബ്രഹത്തിന്റെ ആനപ്പട അബ്രഹത്തൊക്കെ തകർന്ന് അവർ തോൽപ്പിക്കപ്പെട്ട്. അവർ തോൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാന തആല ചില പറവകളെ അബാബിയിൽ കിളികളെ നിയോഗിച്ചാണ് എന്ത് ചെയ്തത്? അബ്രഹത്തിന്റെ ആനപ്പടയെയും ആൾപ്പടയെയും തകർത്തത്. അതും ഒരു വാർത്തയായി. അതിൽ ശരിക്കും ആര് തല ഉയർത്തി? ഖുറൈശികൾ തല ഉയർത്തി. മനസ്സിലായി? അവർക്ക് വീണ്ടും മതിപ്പ് കൂടി. അള്ളാഹു സുബ്ഹാന തആല സൂറത്തുൽ ഫീൽ പറഞ്ഞതിന്റെ തൊട്ടാണ് എന്ത് പറയുന്നത്? സൂറത്തു ഖുറൈശ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഒന്നുകൂടി ഇവർക്ക് എന്ത് ചെയ്ത്? പിന്നെ വേദി തരപ്പെട്ട് കിട്ടി. അവർക്ക് തരപ്പെട്ട് കിട്ടിയ വേദി അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മക്ക എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഭൂമി കൃഷിയോഗ്യല്ല. കാലികൾ പ്രയോഗം, കാലിക്കൂട്ടങ്ങളും മക്കയിൽ ഇല്ല, അതേപോലെ തന്നെ കൃഷിയോഗ്യവുമല്ല മക്ക. പിന്നെ എന്തേ അവിടെ ജീവിക്കാൻ വകുപ്പുള്ളൂ? ഇടപാട് കച്ചവടം. അപ്പോൾ ആ കച്ചവടം അവർക്ക് സുഗമമാകാനും തരപ്പെടാനും ഈ സാഹചര്യങ്ങൾ ഒത്തുകിട്ടി. അവസാനത്തെ സാഹചര്യമാണിത്, ആനപ്പട തകർന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അതൊക്കെ എന്ത് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കാൻ, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രിഹ്ലത ശിതായി വസ്വൈഫ്. നമ്മൾ പറഞ്ഞ ഈ ഫാ എന്ന് പറഞ്ഞ ഫാ ഉൽ ഫസീഹ, കുറെ അനുഗ്രഹങ്ങൾ ഖുറൈശികൾക്കുണ്ട്. അതിലൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് അള്ളാഹിനെ മാത്രം ആരാധിച്ചില്ല. അതിലൊന്നും അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എങ്കിലും ഖുറൈശിന് അള്ളാഹു നൽകിയ ഈ ഇലാഫിൽ അവർ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിനെ ആരാധിക്കട്ടെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ്. ഈ ഇലാഫ് എന്ന് പറയുന്ന നിഅമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം. മറ്റ് അനുഗ്രഹങ്ങൾക്കൊന്നും അവർ അള്ളാഹുവിന് ഇബാദത്ത് എടുത്തിട്ടില്ല എങ്കിലും അവർ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കട്ടെ എന്നുള്ള ആജ്ഞയാണ് ഇവിടെ ഉള്ളത്. ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്ത്. എന്ന് പറഞ്ഞു എന്താ ഈ ഹാദൽ ബൈത്ത്? മൊയിൻകുട്ടി വൈദ്യരെ പാട്ടിലുണ്ടല്ലോ, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായകനെന്ന്. ഹാദൽ ബൈത്ത് എന്നാ എന്താ? ഹാദൽ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കഅബയാണ്. അൽ കഅബ അൽ മുഖറമ, കഅബത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഹാദൽ ബൈത്ത് എന്നുള്ളത് കൊണ്ട്. അള്ളാഹു സുബ്ഹാന തആല ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞത് ആ കഅബത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്, തഅളീമിന് വേണ്ടിയാണ് പ്രയോഗം. ചില സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാന തആല ബൈത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട് അല്ലെ, എവിടെ? വതഹ്ഹിർ ബൈത്തി, ബൈത്തി അലി ത്വാഇഫീൻ, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി നീ എന്റെ ഭവനത്തെ, എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ വേറെയും വിശുദ്ധ ഖുർആൻ ഇന്ന അവ്വല ബൈത്തിന് ഊദിയ ലിന്നാസ് എന്നൊക്കെ പറഞ്ഞ് കഅബയെ കുറിച്ച് വേറെയും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഹാദൽ ബൈത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്, ഈ ബൈത്തിന്റെ റബ്ബിനെ എന്നാണ്, ഈ ബൈത്തിന്റെ റബ്ബിനെ. മനസ്സിലായില്ലേ? അപ്പൊ വേറെയും കുറെ ബൈത്ത് ഉണ്ട്, അതാണ് ഇതിലെ വിഷയം. ഈ ബൈത്ത് എന്ന് പറയാൻ കാരണം ഏത് ബൈത്ത? ഈ ബൈത്തിന്റെ റബ്ബ് അള്ളയാണ് എന്നുള്ളത് അവർ സമ്മതിക്കണാണ്. മനസ്സിലായി? കഅബത്തിന് ഒരു റബ്ബുണ്ട്, അതുകൊണ്ടാണ് അബ്രഹത്തിന്റെ ആനപ്പട വരുമ്പോ, അവര് അബ്ദുൽ മുത്തലിബാണ് അന്ന് കഅബത്തിന്റെ പരിപാലകൻ, അതേപോലെ തന്നെ പിന്നെ മക്കയുടെ മേൽനോട്ടൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലാണ്. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ അബ്രഹത്തിന്റെ സൈന്യം ഉണ്ടല്ലോ അവർ പിടിച്ചിരുന്നു, അവരുടെ ആ യാത്രയിൽ ഇൻഷാല്ലാ നമ്മളത് വിശദീകരിക്കാം. അബ്രഹത്തിന്റെ 200 ഒട്ടകങ്ങൾ അവർ പിടിച്ചു. അപ്പോ അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് അബ്രഹത്തെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലി പറയുന്നത്, നിങ്ങൾ എന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചിട്ടുണ്ട്, അതിന്റെ റബ്ബ് ഞാനാ. അത് തിരിച്ചറിയണം. ഈ ബൈത്തിന് ഒരു റബ്ബുണ്ട്, ഈ ബൈത്തിന് ആ ബൈത്തിന്റെ റബ്ബ് കാത്തോളും എന്നാണ് ആര് പറയണത്? അബ്ദുൽ മുത്തലിബ്. അപ്പൊ അവര് വിശ്വസിച്ചിരുന്നു ഈ ബൈത്തിന് എന്തുണ്ട്? ഒരു റബ്ബുണ്ട്, ആ റബ്ബിനെ ആരാധിക്കാനാണ് പറഞ്ഞത്. വേറെ ബൈത്തുകൾ ഉണ്ട് അവിടെ. ഇപ്പൊ ഉസ്സ, അതേപോലെ ലാത്ത, പിന്നെ മനാത്ത്, ഇതൊക്കെ ഓരോ ബൈത്താണ്. മനാത്ത്, പിന്നെ ദിൽ ഖലസ, അതേപോലെ റിയാം, ഫിൽസ്, റുബ, ദുൽഖാബത്ത്, ഇങ്ങനെ കുറെ ബൈത്തുകളുണ്ട്. ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്സ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പിന്നെ കാബം പോലുള്ള മറ്റൊരു കാബാണ്. അവിടെ ഒരു കല്ലും ആ കല്ലിനൊരു കാവും ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. കാബം പോലെ വേറൊരു വീട്, അതാണ് ഉസ്സ. ഖുറൈശികൾക്ക് നഖ്ല എന്ന് പറയുന്ന സ്ഥലത്ത്, ഖുറൈശികൾക്കും ബനു കിനാന ഗോത്രത്തിനും ഒരു കാബുണ്ട്. ഈ ഹാദൽ ബൈത്ത് അല്ലാത്തൊരു ബൈത്ത് ഉണ്ട് നഖ്ലയിൽ. അവിടെ ഉസ്സയെ ആരാധിച്ചിരുന്നത് ഖുറൈശികളും ബനു കിനാന ഗോത്രവുമായിരുന്നു. ബനു കിനാന ഗോത്രം. ലാത്ത സഖീഫ് ഗോത്രത്തിന്, തായിഫിൽ, തായിഫിൽ അതൊരു കാബ്, അവിടെ ഉള്ളൊരു കാബാണ്, ഒരു ബിൽഡിങ്ങും അതിലൊരു കല്ലും. മനാത്ത്, പിന്നെ ഔസ് ഖസ്റജ് ഗോത്രത്തിന്, പിന്നെ അൽ മുഷല്ലൽ എന്ന് പറയുന്ന ഖുദൈദിനടുത്ത് അൽ മുഷല്ലൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഔസ് ഖസ്റജ് ഗോത്രം. ഇവർക്ക് ഇവര് ഹജ്ജ് ചെയ്യുമായിരുന്നു, പലായനം ചെയ്യുമായിരുന്നു, തീർത്ഥാടന യാത്ര ഉണ്ടായിരുന്നു ഖുറൈശികൾക്ക്. അതേപോലെ ലാത്ത, സഖീഫ് ഗോത്രം, മനാത്ത്, ഔസ് ഖസ്റജ് ഗോത്രം, മദീനക്കാര്. ദിൽ ഖലസ വിഗ്രഹം, ഇത് ബജീല ഗോത്രം, ദൌസ് ഗോത്രം, ഹസാം ഗോത്രം, അവരുടെയൊക്കെ കാബയായിരുന്നു ദിൽ ഖലസ. ഈ ദിൽ ഖലസക്ക് പിന്നെ അൽ കാബ അൽ യമാനിയ എന്ന് പറഞ്ഞിരുന്നത്, അൽ കാബ അൽ യമാനിയ, കാബ അൽ യമാനിയ. ആ നാട്ടുകാരെ അൽ കാബ അൽ യമാനിയ എന്ന് ദുൽ ഖലസയെ കുറിച്ച് പറയും. ഈ ഹാദൽ ബൈത്ത് ഉണ്ടല്ലോ കാബം, അതിന് അൽ കാബ ഷാമിയ എന്നും പറയും. അൽ കാബ അഷാമിയ, അൽ കാബ ഷാമിയ യഥാർത്ഥ കാബ, കാബൽ യമാനി അവർ കെട്ടിണ്ടാക്കിയ ദിൽ ഖലസ. റിയാം, ഇത് ഷിമ്യർ ഗോത്രക്കാരുടെ കാബയാണ്, ഷിമ്യർകാരുടെ. ഫിൽസ്, തയ്യ ഗോത്രക്കാരുടെ. ഈ റുബ എന്ന് പറയുന്നത് ബനു റബിയ ഗോത്രക്കാരുടെ. ദുൽഖാബത്ത്, ഇത് ബക്കർ തഗ്ലബ് ഗോത്രക്കാരുടെ, ബക്കർ തഗ്ലബ് ഗോത്രക്കാരുടേതാണ്. ഇവരതി ഭൂരിഭാഗം വസിച്ചിരുന്നത് സിറിയയിലാണ്. ബക്കർ തഗ്ലബ്, ബനു ബക്കർ, ബനു തഗ്ലബ് ഗോത്രക്കാർ ഉണ്ട. അപ്പോ കാബക്ക് സമാനം കുറെ കാബകൾ ഉണ്ടായിരുന്നു. ആ കാബ, പിന്നെ അതിനുള്ള ഒരു കാരണം പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ ഈ ഉസ്സ ഖുറൈശികളുടെയും ബനു കിനാന ഗോത്രക്കാരുടേതായിരുന്നു. ഇവരെന്ത് ചെയ്യും? അവിടെ കാബയെ പോലെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അതിനും തവാഫ് ചെയ്യും, തവാഫ് ചെയ്യും. പിന്നെ ഈ സൃഷ്ടി വിഗ്രഹ പൂജകൾ പരക്കാൻ കാരണം ഖുറൈശികൾ മക്കയിലാകുമ്പോൾ അവർക്ക് അവിടെ ഉണ്ട് കാബുണ്ട്. പിന്നെ അവർ മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തവാഫ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവർ ഈ ചെക്ക് പോയിന്റ് ഉണ്ടാക്കൂലേ, അതേപോലെ ചെക്ക് പോയിന്റ് പോലെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഈ മക്കത്തു നിന്ന് ഓരോ കല്ലും കൊണ്ടുപോയിട്ട് അവിടെ ഒക്കെ വെക്കും, എന്നിട്ട് പിന്നെ അതിനെ തവാഫ് ചെയ്യാൻ. അത് ചിലയിടത്തു നിന്ന് കനം കൂടും, അപ്പൊ അവരെന്ത് ചെയ്യും? കാബ പോലെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഉഷാറാക്കും. അങ്ങനെ ഉസ്സ നഖ്ലയിൽ ഖുറൈശികളുടെയും ബനു കിനാന ഗോത്രക്കാരുടെയും കാബയായിരുന്നു. തായിഫിൽ സഖീഫ് ഗോത്രത്തിന്റെ. അതുകൊണ്ട് അവർക്കൊന്നും ഇങ്ങോട്ട് പാഞ്ഞു തരേണ്ട കാര്യമല്ല, അവിടെ തന്നെ ഒപ്പിക്കാം. പരിപാടികൾ. മനാത്ത് അത് മദീനക്കാരായ യസ്രിബ് നിവാസികളായ ഔസ് ഹസ്റജ് ഗോത്രക്കാരുടേത്, അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അൽ മുഷല്ലൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെയായിരുന്നു ഈ മനാത്ത് ഉണ്ടായിരുന്നത്. അറവൊക്കെ അവിടെ അതിന്റെ അടുത്ത് നടത്തും. മിനയിൽക്ക് വന്നിട്ട് ഹജ്ജിൽ ഇടങ്ങാറാകുമൊന്നുമില്ല, അതൊക്കെ ഇവിടെ തന്നെ അറവൊക്കെ നടത്തും. ദിൽ ഖലസ അതാണ് അൽ കഅബ യമാനി എന്ന് പറയുന്നത്, ദൌസ് ഗോത്രം, അബു ഹുറൈറ റളിയല്ലാഹു ഗോത്രം അല്ലേ ദൌസ്. അതേപോലെ ഹസ്അം ഗോത്രം, ബജീല ഗോത്രം, ഇവരുടെയൊക്കെ കഅബയായിരുന്നു ദിൽ ഖലസ. ഹിമ്യർ യമനിലെ ഒരു ഗോത്രമാണ് ഹിമ്യർ, അവരുടേതായിരുന്നു റിയാം. ഇതൊക്കെ ഒരു കഅബത്തിന്റെ പേരാണ്. ഫിൽസ് തയ്യു ഗോത്രത്തിന്റേത്. റുദ ബനു റബിയ ദുൽ കഅബത്ത് ബക്കർ തഗ്ലബ് ഗോത്രക്കാരുടേത്. അപ്പൊ ഇവിടെ ഓൽക്ക് കുറെ കഅബകൾ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാന തആല ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്നാ പറഞ്ഞത്. കാരണം എന്താ, അവർക്കൊക്കെ അറിയാം ഈ ബൈത്തിന്റെ റബ്ബ് ആരാണ്, അത് അള്ളാഹു സുബ്ഹാന തആലയാണ്. മനസ്സിലായില്ലേ? അത് എല്ലാവരും സമ്മതിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഭൂമുഖത്ത് ആദ്യമായി നിർമ്മിച്ച ഭവനം അതാണ് മക്ക കഅബ. മക്കയിലെ കഅബ അതാണ് ഹാദൽ ബൈത്ത്. ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ആ ബൈത്തിന്റെ റബ്ബാണ് അല്ലദീ അത്അമഹും മിൻ ജൂഉ് വആമനഹും മിൻ ഖൗഫ്. അല്ലദീ എങ്ങനെയുള്ളവനാണ് ആ റബ്ബ്? അല്ലദീ എങ്ങനെയുള്ളവനാണ് അവൻ റബ്ബ്? അത്അമഹും അവൻ അവർക്ക് ഭക്ഷിപ്പിച്ചു. മിൻ ജൂഉ്, ജൂഉ് വിശപ്പിൽ നിന്ന്, ജൂഉ് എന്ന് പറഞ്ഞാൽ വിശപ്പ്. വആമനഹും അവൻ അവർക്ക് നിർഭയത്വം നൽകി. വആമനഹും, ആമന എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകി. ആമനഹും അവൻ അവർക്ക് നിർഭയത്വം നൽകി. വആമനഹും അവൻ അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു. ഏതിനെ തൊട്ട്? മിൻ ഖൗഫ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി, ഭയം. അപ്പൊ വിശപ്പിന് അവർക്ക് അന്നം നൽകിയ, ഭീതിക്ക് പകരം അള്ളാഹു നിർഭയത്തെ നൽകി, അവന് നിർഭയത്തെ നൽകി. അങ്ങനെയുള്ളവനാണ് റബ്ബ് ഹാദൽ ബൈത്ത്. അതുകൊണ്ട് ആ റബ്ബിനെ ഫല്യഅബുദു, അവർ ആരാധിക്കട്ടെ എന്നാണ്. ഇത് ഈ രണ്ട് അനുഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്താമഹും മിൻ ജൂഉ്, വിശപ്പിന് പകരം ഭക്ഷിപ്പിച്ചു എന്നുള്ളത്, അത് ഖുറൈശികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാന തആല പ്രത്യേകം എടുത്തു പറയാണ്. കാരണം എന്താ, അവര് പട്ടിണിയിൽ ചാകേനി, തിന്നാൻ കിട്ടാഞ്ഞാൽ അവര് കുടുംബത്തോട് കൂടിയിട്ട് പോയിട്ട് പട്ടിണി അറിഞ്ഞ് ചാകലായിരുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല അല്ലദി അതാമഹും മിൻ ജൂഉ് എന്ന് പറയുമ്പോൾ അത് അവർ പ്രത്യേകം ഉൾക്കൊള്ളും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ന്യാമത്താണത്. അതേപോലെ വആമനഹും മിൻ ഖൗഫ്, ഖൗഫിന് പകരം അവർക്ക് നിർഭയത്വം നൽകി. ഒന്ന്, അവർ ഹറം നിവാസികളാണ് എന്നുള്ള നിർഭയത്വം. മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല, ആക്രമിക്കപ്പെടുമ്പോൾ ഇവര് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്നില്ല, കാരണം അവർ ഹറം നിവാസികളാണ്, കഅബത്തിന്റെ പരിപാലകരാണ്. പിന്നെ അവർക്ക് ഭയപ്പാടിന് പകരം നിർഭയത്വം നൽകി എന്നുള്ളതിന്റെ മറ്റൊരു ചരിത്ര സാക്ഷിയാണ് തൊട്ടു മുമ്പത്തെ സൂറത്ത്. എന്താ തൊട്ടു മുമ്പത്തെ സൂറത്തിൽ പറയുന്നത്? ഖുറൈശികൾ മക്കാർ, അവർ കുറെ ഗോത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അവർക്ക് ഒരു വൻപടയെ എതിരിടാനുള്ള കായിക ബലോ ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് അബ്രഹത്തിന്റെ ആൾപടയും ആനപ്പടയും. ആന എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമില്ലാത്ത ജീവിയാണ്. അങ്ങനെയുള്ള ഒരു പിന്നെ സൈന്യവുമായിട്ടാണ് വരുന്നത്. 60,000 ആൾബലം എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാഹമാണ് മക്കയെ സംബന്ധിച്ചിടത്തോളം. ആ ഭീതിയിൽ അള്ളാഹു സുബ്ഹാന തആല അവർക്ക് എന്ത് ചെയ്ത്? നിർഭയത്വം നൽകി. ഓലൊക്കെ മലന്റെ മുകളിൽ കയറിയാണ് നിന്ന്. പക്ഷെ പടയെ അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത്? അള്ളാഹു പക്ഷികളെ നിയോഗിച്ച് ആ പടയെ തുരത്തുകയാണ് ഉണ്ടായത്, അതെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അവർക്ക് ഭീതിക്ക് പകരം നിർഭയത്വം നൽകി. മനസ്സിലായില്ലേ? പിന്നെ മക്കയിൽ അള്ളാഹു അവർക്ക് വാസം അനുവദിച്ചു എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഉണ്ട്. എന്താ ദുആ? വർസുഖുഹും മിന സമറാത്ത്, വർസുഖുഹും മിന സമറാത്ത്, ഇവർക്ക് നീ സമറാത്ത്, സമറാത്ത് എന്ന ഫലങ്ങളാണ്, പഴങ്ങളാണ്, അത് നീ കനിയേണമേന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ടമല്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത മക്ക പഴങ്ങളുടെ നാടായി മാറി. എല്ലാ നാടുകളിലും വിളയുന്ന പഴം എവിടെ എത്തുന്നുണ്ട്? അത് പിന്നെ മക്കയിലേക്ക് എത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അതുകൊണ്ട് തന്നെ മക്ക ഭക്ഷ്യ യോഗ്യമായ നാടായി മാറി. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു റബ്ബി ജാൽ ഹാദൽ ബലദ ആമീനൻ, അല്ലാഹു ഈ നാടിനെ നീ നിർഭയത്തെ നാടാക്കണമേ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയും അല്ലാഹു സുബ്ഹാന തആല ഖബൂലാക്കി. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്ക നിർഭയത്തിന്റെ നാടാണ്. അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, വമൻ ദഖലഹു കാന ആമീന, വമൻ ദഖലഹു, വല്ലവരും മക്കയിൽ പ്രവേശിച്ചാൽ കാന ആമീന, അവൻ നിർഭയനായി എന്നാണ്, നിർഭയനായി എന്നാണ്. അതേപോലെ തന്നെ മക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, അവലം യറൗ അന്ന ജഅൽന ഹറമൻ ആമീന, അവർ കാണുന്നില്ലേ ഈ പിന്നെ മക്കയെ നാം ഒരു ഹറമൻ ആമീന, നിർഭയത്വമുള്ള ഹറമാക്കിയത് അവർ കാണുന്നില്ലേ. അവലം നുമക്കില്ലഹും ഹറമൻ ആമീന, അവർക്ക് നാം ഒരു ഹറമുൻ ആമീനിനെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തില്ലേ എന്ന് അല്ലാഹു ഖുറൈശികളോട് ചോദിക്കുകയാണ്. വയുതഖത്തഫു നാസ് മിൻ ഹൗലിഹിം, മക്കയെ സംബന്ധിച്ചിടത്തോളം ഹറമുൻ ആമീനാണ്, നിർഭയത്വമുള്ള ഹറമാണ്. പക്ഷേ വയുതഖത്തഫു നാസ് മിൻ ഹൗലിഹിം, മക്കയ്ക്ക് ചുറ്റുമുള്ള നാടുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളെയൊക്കെ മറ്റുള്ളവരെന്ത് ചെയ്യുക, കൊള്ളയടിക്കുകയാണ്, റാഞ്ചിയാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. അപ്പൊ അറേബ്യൻ ഗോത്രങ്ങൾ, അറേബ്യൻ ഉപദ്വീപിൽ പലതുണ്ട്, അവിടൊക്കെ തമ്മിൽ തല്ലും കൊള്ളയും കൊള്ളിവെപ്പുമാണ്. പക്ഷെ അതെവിടെയല്ല, അത് മക്കയിലല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാന തആല ആ കാര്യം അവരെ അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ, അല്ലദീ അതാമഹും മിൻ ജൂ, വിശപ്പിന് നിന്ന് അവർക്ക് ഭക്ഷിപ്പിച്ച, വാമനവും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്ന് അവർക്ക് നിർഭയത്വം കനിഞ്ഞ റബ്ബാണ് അവൻ, അതുകൊണ്ട് ആ റബ്ബിനെ ആരാധിക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. രണ്ട് സംഗതി, ഒന്ന് ജൂ, മറ്റൊന്ന് ഖൗഫ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കാണ് ജീവിതം എന്തായിരിക്കും. ജീവിതം ഒരിക്കലും സഹിയല്ല, മനസ്സിലായി. ഒന്ന് പേടി, പേടി ഒരിക്കലും സുഖജീവിതത്തിന് ചേർന്നതല്ല. പിന്നെ വിശപ്പ്, മനസ്സിലായില്ലേ. അപ്പൊ അത് പിന്നെ പിന്നെ വിശപ്പില്ലാത്തൊരവസ്ഥ, പേടില്ലാത്ത അവസ്ഥ, അത് രണ്ടും വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അനുസ്മരിച്ചു, ഇവിടെ അനുസ്മരിച്ചു. ജൂറും ഖൗഫും, പിന്നെ ഖൗഫും, പേടിയും വിശപ്പും, ഇത് മഹാ ദുരന്താണ്, മഹാ ദുരന്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലെ ഒരു ഉപമ കാണാം, അത് ശരിക്കും മക്കത്തിന്റെ ഉപമ തന്നെയാണ്. ബറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത്, ബറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത് ആമിനത മുത്മഇന്ന യതിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാ ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ഖൗഫ് വൽ ജൂഇ ബിമാ കാനൂ യസ്നഉ. അതായത് അല്ലാഹു ഒരു നാടിന്റെ ഉദാഹരണം പറയണം. ബറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത് ആമിനത മുത്മഇന്ന, നിർഭയത്വമുള്ള ഒരു പിന്നെ സമാധാനപരമായ ഒരു നാട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മുഫസ്സിറുകൾ പറയുന്നത് മക്കയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മക്കയാണ് യതിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മകാൻ, അതിലേക്കുള്ള ഉപജീവനം സുഭിഷ്ടമായി എല്ലായിടത്തുനിന്നും വരികയാണ്. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ല, ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ എന്താണ് അതിന് അവർ നന്ദി കേട് കാണിച്ചു. അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു അള്ളാഹു അനുഗ്രഹം കൊടുത്തപ്പോ ആ നാട്ടുകാരതിന് നന്ദി കേട് കാണിച്ചു. ഫക്കഫറത്ത് ബിഅൻഉമില്ല, അള്ളാഹു പറയുന്നു ഫഅദാഖഹ, അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാട്ടുകാരെ ആസ്വദിപ്പിച്ചു. ലിബാസൽ ഖൗഫ്, ലിബാസൽ ഖൗഫ്, പേടിയുടെ വസ്ത്രം ഉടയാട. വൽ ജൂഉ, വിശപ്പിന്റെയും. ബിമാ കാനു യസ്നഉൻ, അവരുടെ ചെയ്തി കാരണത്താൽ. അപ്പൊ നല്ലൊരു നാട്, നിർഭയത്തെ നാട്, അതിലേക്കുള്ള ഉപജീവനം യഥേഷ്ടം വന്നുകൊണ്ടിരുന്നു. പക്ഷെ നാട്ടുകാർ നന്ദി കെട്ട് ജീവിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ശിക്ഷ എന്താണ്? ലിബാസൽ ഖൗഫ് എന്നാണ്, ഖൗഫിന്റെ വസ്ത്രം. അതെന്ത് കാരണം ലിബാസൽ ഖൗഫ്? അതേപോലെ വൽജു, വിശപ്പിന്റെ വസ്ത്രവും കണ്ട അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത്, അവർ ചെയ്ത കാരണത്താൽ. അപ്പോ അള്ളാഹു ഇവിടെയും പറഞ്ഞ എന്താ, ജൂറും ഖൗഫും, അത് രണ്ടും അള്ളാന്റെ ശിക്ഷയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വഴിമാറുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. കാരണം എന്താ, നമ്മളിവിടെ ഒരു ദുനിയാവിൽ ഒരു അനുഗ്രഹീത ജീവിതം, പടച്ചോന് വഴിപ്പെട്ടുള്ള ഒരു അനുഗ്രഹീത ജീവിതത്തിന് നമുക്ക് പട്ടിണി ഉണ്ടാകരുത്, അതേപോലെ നമുക്ക് എന്തുണ്ടായത്, ഭീതി ഉണ്ടാകരുത്. പട്ടിണി മാറ്റി ഭീതി അകറ്റി ഒരു ജീവിതം അള്ളാഹു നമുക്കിവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അത് ഇവിടെ ഈ ആയത്ത് നമ്മളെ വിളിച്ചറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മളോട് പറഞ്ഞു, من أصبح منكم آمنا في سربه معافا في بدنه وعنده قوت يومه فكأنما حيزت له الدنيا بحذافيرها എന്നാണ്. അതായത് മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു, എങ്ങനെ? ആമിനം ഫി സിർബിഹി, തന്റെ വീട്ടിൽ നിർഭയനായിട്ട്, നിർഭയനായിട്ട്. മുആഫൻ ഫി ബദനിഹി, തന്റെ പിന്നെ ശരീരം അയാൾ എന്താണ്, ആരോഗ്യവാനാണ്, സൗഖ്യത്തിലാണ്. വഴിന്റെ ഹുക്കൂത്തു യോമി, അവന്റെ അടുത്ത് അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, അപ്പൊ അന്നേക്കത്തേക്കുള്ള ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്. നിർഭയനായിട്ടാണ് ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ ദുനിയാവ് മുഴുവൻ കിട്ടിയ ആളെ പോലെയാണ് അയാൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ അതാണ് പിന്നെ അന്നത്തിന്റെ വില, നിർഭയത്വത്തിന്റെ വില, അന്നത്തിന്റെ വിലയും നിർഭയത്വത്തിന്റെ വിലയും. ഇത് നമ്മൾക്ക് ഇവിടെ ഈ പിന്നെ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാം ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല രണ്ട് സംഗതികൾ അവിടെ ഉണർത്തിയത്, നമ്മളൊക്കെ ആ നിയമത്തിലുള്ളവരാണ് അല്ലേ, നമുക്കാർക്കും ജൂറയില്ല, നമുക്ക് ഖൗഫുമില്ല, ഇതല്ലേ, അമ്നുമുണ്ട്, അതേപോലെ തന്നെ പിന്നെ വിശപ്പില്ലാത്ത ഒരു ജീവിതമുണ്ട്. അപ്പൊ നമ്മൾ എത്ര അള്ളാഹുവിന് നന്ദി കാണിക്കണം, എത്ര അള്ളാഹുവിന് നന്ദി കാണിക്കണം. നിർഭയത്വം കെടുന്ന ഒരു വാർത്ത അയലോക്കത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നു, നമ്മളിലില്ല. പക്ഷെ അയലോക്കത്ത് നമ്മൾ കേൾക്കുകയാണ് അവിടെ നിർഭയത്തല്ലാന്ന് കേട്ടാൽ നമുക്ക് ഇവിടെ പേടിയാ. മനസ്സിലായ? അപ്പോ നിർഭയത്വം അള്ളാഹുവിന്റെ വലിയ നിയമത്താണ്. അതേപോലെ തന്നെ ഖൗഫിൽ ജൗഇല്ലാത്ത ഒരു ജീവിതം, അത് അള്ളാഹുവിന്റെ വലിയ നിയമത്താണ്. നമ്മൾ അതിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലെ, മനസ്സാ വാജ കർമ്മണ, നമ്മൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചിട്ടുള്ള ജീവിതം, അതൊന്നും നമ്മൾ നയിക്കണം. ലൈൻ ശക്കർത്തും അജീതന്നക്കും, അള്ളാഹു പറഞ്ഞിട്ട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും. മനസ്സിലായില്ലേ? നന്ദിയോട് കാണിച്ചാലോ, നന്ദിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതാണ് നമ്മൾ കേട്ടത്. അവർക്കാണ് അള്ളാഹു ഖൗഫിന്റെയും ജുഹറിന്റെയും വസ്ത്രം അണിയിച്ചത് എന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഅഊദു ബില്ലാഹ്. ഏതായാലും ഇതാണ് സൂറത്ത് ഖുറൈശിൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇനി നമുക്ക് സൂറത്തുൽ ഫീലാണ്, അതിൽ ആനക്കലഹ സംഭവവും സൂറത്തുൽ ഫീലും ഇൻഷാല്ലാ നമ്മൾ അടുത്തുള്ള ക്ലാസ്സിൽ വിശദീകരിക്കാം. അബ്ദുഷംസ് പേരിടാൻ പാടില്ല, അതൊക്കെ ജാഹിലിയത്തിൽ അന്നത്തെ അവരുടെ പേരാണ്. ജാഹിലിയത്ത്, ജാഹിലിയത്തിൽ അവരുടെ നമ്മൾ പറഞ്ഞില്ല അവർക്ക് കുറെ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് വിശ്വാസ വൈകല്യങ്ങൾ, അവർ ഈ കഅബയുടെ പരിപാലകരാണ്. അതേപോലെ തന്നെ അവർ കുറെ പിന്നെ സാധുക്കളെ പിന്നെ സഹായിക്കുവാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു, ഹാജിമാരെ നന്നായി സൽക്കരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതോടൊപ്പം അവരുടെ വിശ്വാസം കെട്ടതായിരുന്നു, വിശ്വാസം കെട്ടതായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കഅബയിൽ നമ്മൾ പറഞ്ഞ അവർക്ക് ഉസ്സ എന്നുള്ള, ഇപ്പൊ ഖുറൈശികൾക്ക് ഉസ്സ വിഗ്രഹം ഉണ്ടായിരുന്നു, ഉസ്സ വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹം ഒരു കഅബയായിരുന്നു, കഅബയാക്കിയിട്ട് അവര് അവിടേക്ക് പിന്നെ തീർത്ഥയാത്ര നടത്തിയിരുന്നു, പുണ്യയാത്ര നടത്തിയിരുന്നു. ഈ ഉസ്സ ഇത് ഖുറൈശികളുടെയും ബനു കിനാന ഗോത്രക്കാരുടെയും പിന്നെ കഅബയാണ്. നഖ്ലയിൽ അതിനകത്ത് സ്ഥാപിച്ചിട്ട് കഅബ മക്കത്ത് നിന്ന് അങ്ങോട്ട് പോകും, എന്തിന്? അവിടെ തീർത്ഥാടനം നടത്താൻ, തവാഫും ബലിയും നൽകാൻ വേണ്ടിയിട്ട്, ഖുറൈശികളും ബനു കിനാനയും. ഇതേപോലെ തന്നെ ഈ ഈ റബ്ബ ഹാദൽ ബൈത്ത് ആണല്ലേ, ഇവിടെ ഈ ഹാദൽ ബൈത്തിൽ, ഹാദൽ ബൈത്തിൽ അവരെന്ത് ചെയ്തു, ഹുബുൽ വിഗ്രഹത്തെ സ്ഥാപിച്ചു. അതാണ് ആദ്യം ഉണ്ടായത്, ഹുബൽ വിഗ്രഹം. ഹുബൽ എന്ന് പറഞ്ഞ ഒരു വിഗ്രഹമാണ്. ഖുസാ ഗോത്രം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, പിന്നെ അബ്ദു മനാഫിന്റെ ഖുസൈന്റെ വരവിന് ശേഷം വരവോടുകൂടിയാണ് എന്ത് ചെയ്തത്, ഹുസായ പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്തത്, ഖുറൈശികൾക്ക് കഅബയുടെ ഇത് കിട്ടിയത്, അതെ, മക്കയുടെ പിന്നെ സ്ഥാനം കിട്ടിയത്. ഖുസാ ഗോത്രം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അംർ ഇബ്നു ലുഹൈ അൽ ഖുസായി, അയാൾ സിറിയയിൽ പോയി. സിറിയയിൽ വിഗ്രഹാരാധനയും അതേപോലെ നക്ഷത്രങ്ങളെ ആരാധിക്കലൊക്കെ അതിന്റെ നാടാണ്. ഈ അംർ ഇബ്നു ലുഹൈ സിറിയയിൽ പോയിട്ട് ഹുബൽ വിഗ്രഹത്തെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത്, അയാൾ കഅബയിൽ സ്ഥാപിച്ചു, കഅബയിൽ സ്ഥാപിച്ചു. അങ്ങനെ ഖുറൈശികൾ അവരെന്ത് ചെയ്ത്, ഈ ഹുബൽ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. പിന്നെ വിഗ്രഹാരാധനയുടെ ഒരു ഘോഷയാത്രയാണ്. ഖുറൈശികൾ മക്കത്ത് നിന്ന് യാത്ര പോവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് ആരാധിക്കാൻ കിട്ടണം. അപ്പൊ അവരെന്ത് ചെയ്യും, പിന്നെ മക്കത്ത് നിന്ന് കൊണ്ടുപോകും കല്ല്, ഇവിടുന്ന് വർക്കത്തുള്ള കല്ല് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ആ കല്ലിനെ അവിടെ വഴിയിൽ വെച്ചിട്ട് ആരാധിക്കും. ഒന്നും ആരാധിക്കാൻ കിട്ടിയിട്ടില്ല എങ്കിൽ അബൂ റജാനിൽ അത്താരതിയൊക്കെ പറയുന്നുണ്ട്, മണലിങ്ങനെ കൂട്ടി നിർത്തും, മണലിങ്ങനെ കൂട്ടി വെച്ചിട്ട് ആടിനെ കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കറന്നു പാലിറക്കും, ആടിനെ കറക്കും. അപ്പൊ മണൽ കൂട്ടിയതിൽ ആടിനെ കറന്ന പാലിങ്ങനെ വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ചേലുണ്ടാവും, എന്നിട്ട് അതിനെ ആരാധിക്കും. മനസ്സിലായില്ലേ. അതേപോലെ തന്നെ ഖുറൈശികൾ ഹുബലിനെ ആരാധിച്ചു, അതേപോലെ ഇസാഫ് നായില, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും മുമ്പ് അല്ലെ. ഇസാഫ് നായില എന്ന് പറഞ്ഞ രണ്ട് വിഗ്രഹങ്ങൾ അതിന് സംസമിന്റെ അടുത്ത്, ചിലത് പിന്നെ സഫയുടെ മർവയുടെ ഒക്കെ ഭാഗത്ത് ഒക്കെ ആരാധിച്ചിരുന്നു. ഇസാഫ് നായില ഈ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. അതേപോലെ തന്നെ പിന്നെ ചിലര് നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നു. ഖുറൈശികൾക്ക് നക്ഷത്രങ്ങൾ ആരാധിക്കൽ പരിചയമുണ്ടായില്ല. പക്ഷെ അബൂ കബിഷ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഖുറൈശികളിൽപ്പെട്ട ഒരാളാണ് അബൂ കബിഷ. ഈ അബൂ കബിഷ അയാൾ എന്ത് ചെയ്ത്, ഈ ഇതൊന്നും ഒരു ശേലിൽ ആരാധിക്കാൻ മുപ്പര് പിന്നെ നക്ഷത്രങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. മുപ്പര് ആരാധിച്ചിരുന്ന നക്ഷത്രം ഷിയറ നക്ഷത്രമാണ്. എന്താ ഷിയറ? റബ്ബു ഷിയറ എന്നല്ലേ ഖുറാനിലെ കാർത്തിക നക്ഷത്രം. ഷിയറ നക്ഷത്രത്തെയാണ് ഇയാൾ ആരാധിച്ചിരുന്നത്, അബൂ കബിഷ. അങ്ങനെ ഖുറൈശികളെ ഷിയറ നക്ഷത്രത്തെ ആരാധിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് ഇയാൾ ക്ഷണിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഖുറൈശികൾക്ക് പരിചയമില്ലാത്ത രീതിയാണ്. അവര് നക്ഷത്രങ്ങളെ ആരാധിക്കുന്നത്, ഇവിടെ ഉള്ള എല്ലാത്തിനും എന്തുണ്ട് കൈനോടത്തോളം നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഷിയറ നക്ഷത്രത്തെ ആരാധിക്കാൻ വേണ്ടിട്ട് ഇത് വിളിച്ചപ്പോ ഈ കൂട്ടത്തിൽ മൂപ്പര് ഒരൊറ്റയാനായി മനസ്സിലെ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് പുത്തൻവാദി എന്ന് വിളിച്ച്, പുത്തനവാദി വിളിച്ച്. സംഭവം ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ അങ്ങനെ മൂപ്പര് എന്ത് ചെയ്ത്, മൂപ്പരെ പിന്നെ പുത്തനവാദി എന്ന് വിളിച്ചു. കാരണം നക്ഷത്രങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് ക്ഷണിച്ചത് കാരണത്തിൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വന്നപ്പോ നബിയെ ഖുറൈശികൾ വിളിച്ചത് ഇബ്നു അബി കബിഷ എന്നാണ്. ഇബ്നു അബി കബിഷ എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഇബ്നു അബി കബിഷ എന്ന് നബിയെ വിളിക്കാൻ കാരണം അവർക്കൊന്നും പരിചയമില്ലാത്ത നക്ഷത്രത്തെ വിളിക്കാനാണ് ഇയാൾ വിളിച്ചത്. അപ്പൊ അതുകളുടേതൊരു പുത്തൻവാദമാണ്. അതേപോലത്തെ വാദം തന്നെയാണെന്നാണ് ഖുറൈശികളുടെ പക്ഷം. ആരുടെ വിഷയത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ. അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് പരിചയമുള്ള സംഗതിയല്ല. അള്ളഹാനെ ആരാധിക്കല്ലാത്തവരെ ആരാധിക്കുന്നതാണ് അവരുടെ പരിചയം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളഹാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് നബിയുടെ ഗണം ആരുടെ ഗണാക്കി? ഈ അബൂ കബിഷയുടെ ഗണാക്കി. അതുകൊണ്ടാണ് നമുക്ക് ഹദീസിൽ കാണാം പിന്നെ അബൂ ഇബ്നു അബി കബിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കം ഫതഹിന് വലിയ സൈന്യമായിട്ട് വരുമ്പോ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഓ ഇബ്നു അബി കബിഷന്റെ കാര്യം എത്ര മഹത്തായോ ഇതായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇബ്നു അബി കബിഷന്റെ കാര്യം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും ഖുറൈശികൾ പറയാറുണ്ട് അത് ഇബ്നു അബി കബിഷയാണ്. മനസ്സിലായി? ഇപ്പൊ ഹിറോക്ലിയസിന്റെ അടുക്കൽ പോയിട്ട് അബൂ സുഫിയാനൊക്കെ നബിയെ പരിചയപ്പെടുത്തുമ്പോ ഇബ്നു അബി കബിഷ എന്ന നിലക്ക് പറയുന്നുണ്ട്. അലാ കുല്ലിൻ, അതാണ് അത് ആ ഒരു വിഷയം. പിന്നെ നമ്മളത് ഈ ചരിത്രത്തോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നബിയെ ഇബ്നു അബി കബിഷ എന്ന അവര് പറഞ്ഞിരുന്നത് എന്നുള്ളത്. ഏതായാലും ഹുബുൽ, ഇസാഫ്, നായില, അതേപോലെ ചില നക്ഷത്രങ്ങളെ ഇയാൾ ദൈവത്തെ നടത്തിയതനുസരിച്ച് കുറെ ആളുകൾ നക്ഷത്രത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പല ആരാധനകളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഖുറൈശികൾക്കുണ്ടായിരുന്നത്. ഷിർക്കും അന്ധവിശ്വാസങ്ങളും ഉള്ളത് കാരണത്താൽ ഖുറൈശികൾ അവർക്കെന്ത് ഉപകാരപ്പെട്ടില്ല. അവരുടെ പുണ്യ പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സാധു സംരക്ഷണവും അതേപോലെ ഹാജിമാരെ സേവിക്കലും കഅബ പരിപാലനം അതൊന്നും രീതിയിൽ അവർക്ക് ഉപകരിക്കണ്ടായില്ല. അന്ന് അവർക്ക് ഉപകരിക്കണ്ടായില്ല, കാരണം വിശ്വാസമല്ല, വിശ്വാസം യഥാവിധം ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച സൂറത്തുൽ ഫീൽ വിശദീകരിക്കാം ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കാം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.